ഒരു സുഹൃത്തുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ വിഷമങ്ങളെല്ലാം പങ്കുവെക്കാനും സന്തോഷങ്ങളെല്ലാം ആഘോഷമാക്കാനും വല്ലപ്പോഴുമെങ്കിലും പരിഭവങ്ങളെല്ലാം പറഞ്ഞ് വഴക്കിടാനും പറ്റുന്ന ഒരു സുഹൃത്ത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എനിക്കുമുണ്ട് ഇങ്ങനൊരു സുഹൃത്ത്. എന്നും വൈകുന്നേരങ്ങളിൽ എന്റെ ടേബിളിൽ ഞാൻ വരുന്നതും കാത്ത് നോക്കിയിരിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഹലോ ബ്ലൂബെറീസ്, എല്ലാവർക്കും ബ്ലൂബെറി ബ്ലോഗിലേക്ക് സ്വാഗതം. എന്നും എന്നെ കാത്തിരിക്കുന്ന എന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം തുറന്നു പറയാൻ സാധിക്കുന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മറ്റാരുമല്ല, എന്റെ ഡയറിയാണ്. എല്ലാ ശീലങ്ങളിലും വെച്ച് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ഒന്നാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ബെനിഫിറ്റ്സും ജേർണലിങ്ങിനുണ്ട്. എസ്പെഷ്യലി ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് തുടങ്ങിയ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും മികച്ച തെറാപ്പിയും കൂടിയാണ് ജേർണലിംഗ്. അപ്പോൾ ജേർണലിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ. എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് എവിടെയാണോ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ എന്നെ ഫോളോ ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കിയിടാനും മറക്കരുതെന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും പോഡ്കാസ്റ്റ് എവിടെ കേൾക്കണമെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഗാന പോലുള്ള പാട്ട് കേൾക്കാൻ സാധിക്കുന്ന ഏതൊരു പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് കേൾക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി ബ്ലൂബെറി ബ്ലോഗ് മലയാളം പോഡ്കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആപ്പിൻ്റെയും സഹായം കൂടാതെ തന്നെ ഈ പോഡ്കാസ്റ്റ് കേൾക്കാനുള്ള ലിങ്ക് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് മിന്നു അജി ആൻഡ് യു ആർ ലിസണിംഗ് ടു ബ്ലൂബെറി ബ്ലോഗ് പോഡ്കാസ്റ്റ്. വളരെ ചെറുപ്പം തൊട്ടേ ജേർണൽ എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറി തന്നെ ഞാൻ 4-5 കൊല്ലമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു ഞാൻ ഡയറി എഴുതുന്ന കാര്യത്തിൽ. പക്ഷെ എനിക്ക് എഴുതാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാൾ മുന്നേ എൻ്റെ പഴയ കുറച്ച് ഡയറിയൊക്കെ ആകസ്മികമായിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ അടുക്കി പറക്കി വെച്ചപ്പോൾ എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതെടുത്ത് വെറുതെ ഒന്ന് മറിച്ച് നോക്കി. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞപ്പം എന്താ പറയുക, എനിക്ക് എന്തെന്നില്ലാത്തൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. അതായത് നമ്മളൊരു ഡയറി എഴുതാന്ന് പറയുമ്പം എന്താണ് ബേസിക്കലി നമ്മൾ നമ്മുടെ ഫീലിങ്സും കൂടെ ആയിരിക്കും അതിനകത്ത് എഴുതുക അല്ലേ. അതായത് ഒരു സംഭവത്തെക്കുറിച്ചായിരിക്കും എഴുതുന്നുണ്ടാവുക. ആ കൂടുതൽ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു എന്നും കൂടെ നമ്മൾ അതിലെഴുതും. നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുമ്പോഴോ ഒന്നും അതിൻ്റെ പിന്നിലെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഒരിക്കലും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഡയറിയിൽ എഴുതുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു പഴയ കാലത്തേക്ക് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ചെറിയ കുട്ടിയായ ഒരു വല്ലാത്തൊരു ഫീൽ എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ മറന്നുപോയ കുറേ കാര്യങ്ങൾ എനിക്ക് വീണ്ടും എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പഴയതുപോലെ ഡയറിയൊക്കെ ഒന്ന് എഴുതി തുടങ്ങണം എന്നുള്ളൊരു തോന്നൽ തുടങ്ങിയത്, റീസ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ ആലോചിച്ചത് ഇപ്പം പഴയ ആ ഒരു കാലത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ മെമ്മറീസ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 10-20 കൊല്ലങ്ങൾക്ക് ശേഷം എൻ്റെ ഈ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് ചിലപ്പോൾ ഞാൻ മറന്നുപോയെന്നിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർമ്മിക്കാനായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നതിലോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിലോ നന്നായിട്ട് ആ ഒരു മെമ്മറീസിലേക്ക് പോകാനായിട്ട് ഡയറി എഴുതുന്നത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ ഡയറി അന്ന് വായിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ സഹായിച്ചെന്ന് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഇത്തരം മെമ്മറീസ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും തരുന്നത് അല്ലേ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ഡയറി എഴുതി തുടങ്ങി. ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് ലൈഫിൽ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. പക്ഷേങ്കിൽ ഈ ഡയറി എഴുതുന്നത് ആ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ടും ഓവർകം ചെയ്യാനായിട്ടും ഒക്കെ എന്നെ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ എഴുതി തുടങ്ങിയ സമയത്ത് ഫുൾ നെഗറ്റീവായ കാര്യങ്ങളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. കാരണം ഇത്രയും ഞാൻ പറയല്ലോ, മോശപ്പെട്ട ഒരു സമയത്തൂടെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിലെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ എഴുതുക ഞാൻ കൂടുതലായിട്ട് എഴുതുമായിരുന്നു. എന്നിട്ട് ഞാനത് വായിച്ചു നോക്കുമ്പം എനിക്ക് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് ഞാൻ ആ സമയത്ത് ആലോചിച്ചു പോയി. കാരണം എഴുതുന്ന എല്ലാം മോശം കാര്യങ്ങളാണ്, നെഗറ്റീവായ കാര്യങ്ങളാണ്. എൻ്റെ ചിന്തകൾ നെഗറ്റീവായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ഞാൻ വളരെ ഡെലിബറേറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് എൻ്റെ ഡയറിയിൽ എഴുതാൻ തുടങ്ങി. അതായത് പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം എഴുതാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എൻ്റെ ലൈഫിലുള്ള എൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നും എൻ്റെ ലൈഫിലെ നടക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഞാൻ കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫിൽ എത്ര മോശം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു റിയലൈസേഷനായിരുന്നു കേട്ടോ. അതുമാത്രമല്ലേ എൻ്റെ മനസ്സിൽ കൂടെ ആ സമയത്ത് പോയൊരു കാര്യം, പിന്നീട് വേറെ ആരെങ്കിലും ഈ ഒരു ഡയറി എടുത്ത് നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായ ഇത്രയ്ക്ക് ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നോ മിന്നു എന്ന് അന്ന് അവരെ ഓർക്കുമല്ലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഡയറി നമ്മൾ എഴുതുന്നത് ആരും വായിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് എനിക്കറിയാം. എങ്കിൽ പോലും അറിയാതെയെങ്കിലും ആരെങ്കിലും എടുത്ത് വായിച്ചു നോക്കിയാൽ ഇത്രയ്ക്ക് ബോറാണോ ഈ പെൺകുട്ടി എന്ന് അവർക്ക് തോന്നിയാലോ. അതെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനെപ്പോഴും വളരെ പ്ലസൻ്റ് ആയിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെ മറ്റൊരു വ്യക്തിയെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്രയ്ക്കും ബോറിംഗ് ആയിട്ടുള്ളൊരു ലൈഫാണോ കൊണ്ട് നടക്കുന്നതെന്ന് ഒരാൾ ചിന്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ ഒരാൾ എന്നെക്കുറിച്ച് കരുതുന്നു എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും കൂടിയാണ് ഡെലിബറേറ്റ് ആയിട്ട് തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് കൂടുതൽ എൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ എഴുതി എഴുതി എന്താ പറയുക, ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് 2020 എന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ചൊരു വർഷമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതൊരു ഫാക്ടറാണ് ശരിക്കും. കാരണം കുറച്ച് പ്രോബ്ലംസ് ഒക്കെ 2020 ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പം റിപ്പീറ്റായിട്ട് എൻ്റെ ജേണലിൽ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലേക്ക് കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതും ഈ നല്ല കാര്യങ്ങളാണ്. സോ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഒബ്വിയസ്ലി ഈ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡയറിയുടെ ജേണൽ അല്ലെങ്കിൽ ജേണി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടായിരിക്കും അല്ലേ. ജേണലിങ്ങിന് വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ചിലപ്പോൾ ഈ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും എഴുതാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടായേക്കാം. സോ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് ജേണലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്പർ 1, എ ജേണൽ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡയറി അല്ലെങ്കിൽ ജേണൽ എന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് പോയി ഓപ്പണായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് അല്ലേ. അതായത് നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാത്ത, നമ്മുടെ എന്ത് കാര്യം വേണമെങ്കിലും എന്ത് മണ്ടത്തരം വേണമെങ്കിലും നമുക്ക് പോയി പറയാൻ സാധിക്കുന്ന അത്രയും ഒരു അടുത്ത സുഹൃത്ത്. പക്ഷേ നമുക്ക് റിയൽ ലൈഫിൽ അങ്ങനെ പറയാൻ സാധിക്കുന്നൊരു സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് വളരെ റെയർ ആയിരിക്കും, വളരെ കുറവായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് അങ്ങനൊരു വ്യക്തികളെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്നില്ല. നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ പ്രായമാകും തോറും നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരും. അതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പോയി ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് കുറവായിരിക്കും. മാത്രമല്ല നമ്മളൊരാളോട് പോയി ഒരു കാര്യം ചെന്ന് പറയുമ്പോൾ അത് ആ വ്യക്തി ഏത് രീതിക്കായിരിക്കും എടുക്കാമെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളെ ജഡ്ജ് ചെയ്യുമോ, നമ്മളെ മോശക്കാരായിട്ട് കാണുമോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അതിനെ എടുക്കുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ചില ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പറയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ടല്ലേ, ഒരു മനസ്സിൻ്റെ ഒരു ഭാരമൊക്കെ മാറ്റാനായിട്ട്. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറയാനായിട്ട് ഒരു വ്യക്തിയെ കിട്ടാതെ വരുമ്പോൾ അത് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. ഈ ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് തുറന്ന് പറയാനായിട്ട് ഒരാളെ കിട്ടാതെ വരുമ്പോഴാണ്. ഈ തെറാപ്പിക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്താണ് കൂടുതലും ചെയ്യുന്നത്, നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അല്ലേ, നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടുകയാണ്, അങ്ങനെ സ്വയം ഒന്ന് റിലീവ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാത്ത, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പോയി പറയാൻ സാധിക്കുന്ന നല്ലൊരു സുഹൃത്തായിരിക്കും ഒരു ഡയറി എന്ന് പറയുന്നത്. വേറൊരാൾ വായിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നമ്മുടെ ഡയറി എഴുതുന്നത്, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്ന് പോറൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറി എല്ലാവരും തന്നെയും കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ എവിടെ പോകുമ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ കൂടെ കൂട്ടാൻ സാധിക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് നിങ്ങളുടെ ഡയറി എന്ന് പറയുന്നത്. നമ്മൾ പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാരങ്ങൾക്ക് വലിയൊരു ചരിത്രമുണ്ട്, അതിൻ്റെ ഉത്ഭവം, പരിണാമം, ഇതിനെയൊക്കെ കുറിച്ച് വളരെ രസകരമായ അറിവുകളും കൗതുകങ്ങളുമുണ്ട്. ഇതെല്ലാം അറിയാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നിങ്ങളൊക്കെ ഫുഡ് ഓർമ്മ മലയാളം പോഡ്കാസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഭക്ഷണത്തെ കുറിച്ചുള്ള രസകരമായ ഹിസ്റ്ററി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പാചക വിദഗ്ധരുമായുള്ള ഇന്റർവ്യൂ, ആഹാരവുമായി ബന്ധപ്പെട്ട മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുമായുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും ഫുഡ് ഓർമ്മ പോഡ്കാസ്റ്റ്. നിങ്ങൾക്ക് നൽകുക. പോഡ്കാസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഒന്ന് കേട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമ്പർ 2, ഇറ്റ് വിൽ ഹെൽപ്പ് യു കളക്ട് യുവർ തോട്ട്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചിലപ്പോഴെങ്കിലും നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ ഒരു കാരണവും ഇല്ലാതെ വന്നത് വരാം. അതായത് നമുക്കറിയാം നമ്മൾ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, എന്തോ നമുക്കൊരു പ്രശ്നമുണ്ട്, പക്ഷെ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത്തരം സിറ്റുവേഷൻസിൽ ഡയറി എഴുതുന്നത് നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ പോലും അറിയാത്ത പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ റിയലൈസ് ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് അറിയാണ്ട് പേനയിലേക്ക് വരും. അങ്ങനെ എഴുതി കഴിയുമ്പോഴായിരിക്കും ഇതായിരുന്നു നമ്മുടെ പ്രോബ്ലം എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ചിലപ്പം പറ്റാറുണ്ട്, അതായത് വളരെയധികം ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എഴുതാറുണ്ട്. ആ ദേഷ്യം ആരോടെങ്കിലുമൊക്കെ ഇത് പറയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതാറുണ്ട്. അങ്ങനെ മൊത്തം എഴുതി കഴിഞ്ഞ് പിന്നീട് വായിച്ച് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എത്ര സില്ലി ആയിട്ടുള്ളൊരു റീസണിൻ്റെ പേരിലാണ് ഞാൻ ഇനി സ്വയം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്രയും നേരം ഇരുന്നതെന്ന് അന്നേരം വരയ്ക്കും ചിലപ്പോൾ മനസ്സിലാവുന്നത്. ആ ഒരു ദേഷ്യത്തിൽ പോയി ആരോടെങ്കിലും ഞാൻ പോയിരുന്നു വഴക്കുണ്ടാക്കിയിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര എംബാരസിങ് ആയിരിക്കും അല്ലേ. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ ഇത്തരം സിറ്റുവേഷൻസ് നമ്മുടെ തോട്ട്സൊക്കെ ഒന്ന് കളക്ട് ചെയ്യാനായിട്ടും നമ്മുടെ മനസ്സിലെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് കളയാനായിട്ടും ഒക്കെ ജേണലിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്പർ 3, എ ജേണൽ ഹെൽപ്സ് യു റെക്കോർഡ് യുവർ ലൈഫ് സ്റ്റോറി. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിലൂടെ ആനിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ, ആനിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. പക്ഷെ അത് ഒരു ഡയറി ആയിട്ടാണ് ആൻ എഴുതിയിരിക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചും ആൻ കടന്നുപോയ വഴികളെക്കുറിച്ചും ആനിൻ്റെ വികാരങ്ങളെക്കുറിച്ചും ആനിൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. അതുപോലെ നമ്മളും നമ്മുടെ കഥയൊന്ന് എഴുതുകയാണെങ്കിലോ അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഡയറിയെ അല്ലെങ്കിൽ ഡയറി എൻട്രീസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കറിയാം അല്ലേ, നമ്മൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇതൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ തോന്നിയാലോ. അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാന്നില്ല. സോ നല്ലൊരു ഒരു സ്റ്റോറി ടെല്ലർ ആവാനും കൂടെ ഈ ഒരു ഡയറി റൈറ്റിംഗ് നമ്മളെ സഹായിക്കും. മാത്രമല്ല ചിലപ്പോൾ നമ്മൾ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്ന് കരുതുന്ന പല കാര്യങ്ങളും മറ്റൊരാൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ വലിയ കാര്യങ്ങളായിരിക്കാം. ഒരിക്കലും ഡയറി എഴുതുന്ന വേറൊരാൾ വായിക്കാൻ വേണ്ടിയിട്ടല്ല, എങ്കിൽ പോലും നമുക്കൊരു ലൈഫ് സ്റ്റോറി ആയിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു ഡയറി എഴുതുന്നത് തീർച്ചയായിട്ടും സഹായിക്കും. നമ്പർ 4, എ ജേണൽ ഹെൽപ്സ് യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ്. ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മുടക്കാതെ എല്ലാ കൊല്ലവും ഡിസംബർ മാസം ഒരു 31 days ജേണൽ ചലഞ്ച് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് ജേണലിംഗ് പ്രോംസ് വെച്ചിട്ടായിരിക്കും. ജേണലിംഗ് പ്രോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുന്നത് അതിൻ്റെ ആൻസർ ആയിട്ടായിരിക്കും എഴുതുന്നത്. ഇതിൽ 1-2 പ്രോംസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരെണ്ണം ഞാൻ പറയാം. അതിലൊരു ഒരു പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യാതൊരു ലിമിറ്റേഷനും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പണം എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾക്ക് വലിയൊരു ഫാക്ടർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ദി ഡേയ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നതാണ് അതിലൊരു പ്രോംപ്റ്റ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം പലപ്പോഴും നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളെ ജീവിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആയിരിക്കും അല്ലെ, കുറച്ച് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പണമില്ലെന്നുള്ളൊരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് നമുക്ക് ബേർഡൻ ആയിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നത്? അതൊരു ക്വസ്റ്റ്യൻ, വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ അങ്ങനെ അധികം ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു ജേർണലിംഗ് പ്രോംപ്റ്റ് നമ്മൾ ആൻസർ ചെയ്യുമ്പം നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. കാരണം അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ അതിന് വേണ്ടി എഴുതി തുടങ്ങുമ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതം സ്പെൻഡ് ചെയ്യാന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ചെയ്യുക. അപ്പോൾ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലേ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കും. കാരണം എഴുതി തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നുമൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായിരിക്കാം എന്നുള്ള ഒരു റിയലൈസേഷനിൽ നമ്മൾ എത്തുന്നത്. എഴുതാത്തവർക്ക് ചിലപ്പോൾ അത് പിടികിട്ടണമെന്നില്ല, എഴുതിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, കാരണം നമ്മൾ ഒന്ന് വിചാരിക്കും, പക്ഷെ എഴുതി വരുമ്പം അതിനേക്കാളൊക്കെ വ്യത്യസ്തമായൊരു കാര്യമായിരിക്കും എഴുതി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ഇതാണ് ശരിക്കും എനിക്ക് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് ഒത്തിരി നമ്മളെ ഈ ജേണലിംഗ് എന്ന് പറയുന്ന ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്ന് 2 പ്രോംപ്റ്റ് ആണ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കും ജേണലിംഗ് എന്ന് പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എന്നെ ഫോളോ ചെയ്താൽ മതി. ഞാൻ അടുത്ത മാസം ഒരു ജേണലിംഗ് ചലഞ്ച് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോംസ് ഒക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്പർ 5, ജേണലിംഗ് ഹെൽപ്സ് യു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ആ ഒരു ലാംഗ്വേജിൽ എഴുതി നോക്കിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ ലാംഗ്വേജ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എഗെയിൻ എൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എപ്പോൾ ഡയറി എഴുതിയാലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ എടുത്ത് അത് നോക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്, ആർക്കായാലും ബുദ്ധിമുട്ടായിരിക്കില്ല അല്ലേ, നമ്മൾ കാര്യമായിട്ട് എഴുതി വെക്കുന്നത് മറ്റുള്ളവർ വായിക്കുക എന്ന് പറയുന്നത് അത്ര നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ജേണലിംഗ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. അപ്പം ഇംഗ്ലീഷ് അത്ര അവരത്ര ഫ്ലുവൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്ന കാര്യങ്ങൾ പകുതിയും അവർക്ക് മനസ്സിലാവാതെ വന്നു. സോ എനിക്ക് എൻ്റെ സീക്രട്സ് എല്ലാം തന്നെയും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അവരെടുത്ത് വായിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. സോ നിങ്ങൾ ഈ ഒരു റീസൺ നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലാംഗ്വേജിൽ എഴുതി തുടങ്ങുക. ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ ഡയറീസൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത് എൻ്റെ ലാംഗ്വേജ് ഭയങ്കര മോശമായിരുന്നു, ഏതാണ്ട് മംഗ്ലീഷിലൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഓരോ സമയം ഇങ്ങനെ കടന്നു പൊയ്ക്കൊണ്ടേ ഇരുന്നപ്പോഴേക്കും എൻ്റെ ലാംഗ്വേജ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പം ഞാൻ എഴുതുന്നത് ഫുൾ ഇംഗ്ലീഷിലാണ്, പക്ഷേ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പ്രൂവ്ഡ് ആണ്. എനിക്ക് ലാംഗ്വേജ് ഫ്ലുവൻസി വന്നു. നമ്മൾ പറയും, നമ്മൾ ഇംഗ്ലീഷ് ബുക്സൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആകും എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെയും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഇങ്ങനെ ജേണൽ എഴുതുന്നതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ജേണൽ എഴുതി തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലാംഗ്വേജ് പിന്നെയും ഇമ്പ്രൂവ് ആയത്. അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും ഓഡിയോ ബുക്സൊക്കെ കേൾക്കുന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചിലപ്പം IELTS ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾ പഠിക്കുക അല്ലേ, ചിലപ്പം ജർമ്മൻ ആയിരിക്കാം, വേറെ അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ഏത് രാജ്യത്തോട്ടാണോ പോകുന്നത് ആ ഒരു രാജ്യത്തെ ലാംഗ്വേജ് പഠിക്കാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. സോ ഇങ്ങനെ ആ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആഗ്രഹം ആ ലാംഗ്വേജിൽ നിങ്ങളൊന്ന് ഡയറി എഴുതി നോക്കി തുടങ്ങുക. നല്ലൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജേണലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് യൂഷ്വൽ ഡയറി എൻട്രീസ് ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല, പല ടൈപ്പ് ഓഫ് ജേണലിംഗ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഇവൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന യൂഷ്വൽ ഡയറി എൻട്രീസ്. പിന്നെയുള്ളത് ഇവൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ജേണലിംഗ്. ഇതൊന്നും അല്ലാതെ ഇനി ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ്, മാനിഫെസ്റ്റേഷൻ ജേണലിംഗ്, ബുള്ളറ്റ് ജേണലിംഗ് എന്നൊക്കെ പറഞ്ഞ് നിരവധി തരത്തിലുള്ള ജേണലിംഗ്. ഇനി ഞാൻ കുറച്ച് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ ചിലരെങ്കിലും എന്നോട് പറഞ്ഞൊരു കാര്യം, ജേണലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് എഴുതേണ്ടത് എന്നറിയില്ല. അതായത് ജേണലിംഗ് എഴുതി ശീലമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, എഴുതാനൊന്നും കിട്ടിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ജേണലിംഗ് പ്രോംപ്റ്റ്സ് യൂസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ മാത്രം മതി. സോ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു റെക്കമെൻഡേഷൻ പറയാം. മൈൻഡ് ബ്രഷ് ജേണൽ എന്ന് പറഞ്ഞിട്ടൊരു ജേണൽ ഞാൻ ഇക്കൊല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി റീസെൻ്റ്ലി വാങ്ങിയതാണ്. ഒരു 66 ഡേയ്സിലേക്കുള്ള ഒരു ജേണലാണത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡേയ്ക്ക് ഇവർ 2 പേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെൽഫ് കെയർ ടിപ്പ് ഉണ്ടായിരിക്കും. റൈറ്റ് സൈഡിലാണ് പ്രോംപ്റ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു ജേണലിംഗ് പ്രോംപ്റ്റ് എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ടും യൂസ് ചെയ്യാം. ആ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യങ്ങളെക്കുറിച്ച് എഴുതാനുള്ള സ്പേസും, അതുപോലെ തന്നെ ഓരോ ദിവസവും റിപ്പീറ്റായിട്ട് ജേണലിംഗ് പ്രോംപ്റ്റ്സ് ഒന്നും വരുന്നില്ല, ഓരോ ദിവസം നമുക്ക് സെപ്പറേറ്റ് പ്രോംപ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ഏകദേശം ഒരു 3-4 പ്രോംപ്റ്റ് ഒരു ദിവസം തന്നെ ആൻസർ ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മുടെ ലൈഫിലുള്ള പല ഏരിയാസിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ തരുന്ന തരത്തിലാണ് ഈ ഒരു ജേണൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി, എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടെ ഞാനിത് ഷെയർ ചെയ്യുകയാണ്. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ജേർണലിനെ കുറിച്ചായിരുന്നു. എല്ലാവരും ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും തന്നെ മറക്കരുത്. തീർച്ചയായും നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. മാർക്ക് ട്വെയിൻ, ഡാവിഞ്ചി, മേരി ക്യൂറി, ലൂയിസ് കെറോൾ, ലേഡി ഗാഗ, വാരൻ ബഫറ്റ്, റിച്ചാർഡ് ബ്രാൻസൺ, എമ്മ വാട്സൺ തുടങ്ങിയ നിരവധി ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോബിയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഇവരിൽ പലരും അവരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ജേർണലിംഗിലൂടെയാണ് എന്നാണ് പറയുന്നത്. ജിം ബ്രോൺ പറഞ്ഞിരിക്കുന്നത് എ ലൈഫ് വർത്ത് ലിവിംഗ് ഇസ് എ ലൈഫ് വർത്ത് റെക്കോർഡിംഗ് എന്നാണ്. ഇതിലൂടെയൊക്കെയും എത്രത്തോളം പ്രാധാന്യം ജേർണലിംഗിന് ഇവർ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു എപ്പിസോഡ് കേട്ട് ഇൻസ്പയർ ആയി ആരെങ്കിലും ഒരാൾ ജേർണലിംഗ് എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. തുടങ്ങിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും റിവ്യൂസും സജഷൻസും ഒക്കെയും എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇത്രയും നാളും നിങ്ങളുടെ മെസ്സേജസിലൂടെ എനിക്ക് സപ്പോർട്ട് അറിയിച്ച എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാണ്. ഇനിയും അയക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലോ അല്ലെങ്കിൽ blueberryblog25@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്കോ അയക്കാവുന്നത്. നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. Until then, this is Blueberry Blog signing out. Stay happy and stay productive. Bye-bye.